You're with SBS Radio. Find more great stories in your language at sbs.com.au.
നമസ്കാരം ഡോക്ടർ മാത്യു ജോർജ്, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം
ഡോക്ടർ മാത്യു. ബ്രസ്റ്റ് ക്യാൻസറുമായി ബന്ധപ്പെട്ട് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പഠനം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ടല്ലോ. കീമോതെറാപ്പിയുമായി ബന്ധപ്പെട്ടുള്ള പഠനമാണ്. ഇതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? എന്തായിരുന്നു ഈ പഠനം? എന്താണ് ഇതിന്റെ ഒരു പ്രസക്തി എന്നുള്ളത്?
തീർച്ചയായിട്ടും ഈ പഠനം പുറത്തു വന്നത് ഈ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് നടന്ന അമേരിക്കൻ സൊസൈറ്റി ഓഫ് ക്ലിനിക്കൽ ഓങ്കോളജിയുടെ ആനുവൽ കോൺഫറൻസിലാണ്. അതുകൂടാതെ ഇത് ന്യൂ ഇംഗ്ലണ്ട് ജേണൽ ഓഫ് മെഡിസിനിലും ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് രണ്ടു ദിവസം മുമ്പ്. ഇത് വളരെ പ്രസക്തിയുള്ള ഒരു ഒരു പഠനമാണ്. പക്ഷെ ഇതിനു മുമ്പ് ഈ പഠനം നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, എന്താണ് ഏർലി ബ്രസ്റ്റ് ക്യാൻസർ? ഇത് ഈ പഠനം കൂടുതലായിട്ടും ഇത് ഏർലി ബ്രസ്റ്റ് ക്യാൻസറിലാണ് ഇത് ഈ പഠനം നടത്തിയിരിക്കുന്നത്. ഏർലി ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ ലിംഫ് നോഡ്സിലോട്ടും പോകാതിരിക്കുക, അതൊരു ഏർലി ബ്രസ്റ്റ് ക്യാൻസറിന്റെ സൈൻ ആണ്. അതുപോലെ തന്നെ ഈസ്ട്രജിൻ ആൻഡ് പ്രൊജസ്ട്രോൺ റിസപ്റ്റർ പോസിറ്റീവ് ആയിരിക്കും. അതായത് രണ്ട് റിസപ്റ്റേഴ്സ് ആണ്, മൂന്ന് റിസപ്റ്റേഴ്സ് ആണ് ക്യാൻസറിലുള്ളത്. ഒന്ന് ഈസ്ട്രജിൻ, പ്രൊജസ്ട്രോൺ, ഹെർ ടു. ഈ ഈസ്ട്രജിൻ പ്രൊജസ്ട്രോൺ റിസപ്റ്റർ പോസിറ്റീവും ഹെർ ടു റിസപ്റ്റർ നെഗറ്റീവ്, ഈ മൂന്ന് കാര്യവും നോഡ്സ് നെഗറ്റീവായിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റിയാണ് ഈ പഠനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അതായത് ഈസ്ട്രജൻ റിസപ്റ്റർ പോസിറ്റീവും പ്രൊജസ്ട്രോൺ റിസപ്റ്റർ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഹോർമോൺ റിസപ്റ്റർ ബ്ലോക്കിംഗ് ടാബ്ലറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് അവർക്ക് പ്രയോജനമുണ്ട്. അതുപോലെ തന്നെ ഹെർ ടു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു പ്രെഡിക്റ്റർ ആണ്. അപ്പോൾ ഹെർ ടു പോസിറ്റീവ് ആണെങ്കിൽ ഈ ഏർലീസ് ഈ ദ ഹോൾ ബയോളജി ഓഫ് ദ ക്യാൻസർ ഇസ് കംപ്ലീറ്റ്ലി ചേഞ്ച്. സോ തികച്ചും നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഏർലി ബ്രസ്റ്റ് ക്യാൻസറിൽ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ റിസപ്റ്റർ പോസിറ്റീവ്, ഹെർ ടു നെഗറ്റീവ്, ലിംഫ് നോഡ്സിലേക്ക് ഒന്നും സ്പ്രെഡ് ചെയ്യാത്ത ക്യാൻസറിലാണ് ഈ സ്റ്റഡി നടത്തിയിരിക്കുന്നത്.
അപ്പോൾ ഏർലി ബ്രസ്റ്റ് ക്യാൻസറിന് മാത്രമായിട്ടുള്ള ഒരു പഠനമാണിത്.
അതെ.
അപ്പോൾ ഈ പഠനത്തിന്റെ പ്രധാന കണ്ടെത്തലുകൾ എന്താണ്? ഇതിന്റെ ഒരു പ്രസക്തി എന്താണ്?
ഏർലി ബ്രസ്റ്റ് ക്യാൻസർ നമ്മൾ സാധാരണ വർഷങ്ങളായിട്ട് ഓങ്കോളജിസ്റ്റുകൾക്ക് ഒരു വലിയൊരു ഒരു ഒരു പസിലാണ്. ഈ പേഷ്യൻസിന് കീമോതെറാപ്പി വേണോ, ഹോർമോൺ ട്രീറ്റ്മെന്റ് ആണോ കൊടുക്കേണ്ടത്, എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള ബ്രസ്റ്റ് ക്യാൻസറുകളെ ഓങ്കോളജിസ്റ്റുകളെ അപഗ്രഥിക്കുന്നത് പതോളജിയിലുള്ള ചില പതോളജി റിപ്പോർട്ടിൽ കാണുന്ന ചില ഫീച്ചേഴ്സ് വെച്ചാണ്. അതിൽ ഉദാഹരണമായിട്ട് നമ്മൾ ആദ്യം പറയും സൈസ് ഓഫ് ദ ട്യൂമർ, 2 സെന്റിമീറ്റർ കൂടുതലാണെങ്കിൽ, ഗ്രേഡ് ഓഫ് ദ ട്യൂമർ ഗ്രേഡ് 3, അല്ലെങ്കിൽ ലിംഫോ വാസ്കുലാർ ഇൻവേഷൻ എന്ന് പറഞ്ഞാൽ ഈ ക്യാൻസർ സെൽസ് ബ്ലഡിലോട്ട് ബ്ലഡ് വെസൽസിലോട്ട് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ടോ, ഇതെല്ലാം കൂടെ, അല്ലെങ്കിൽ ഏജ് ഓഫ് ദ പേഷ്യന്റ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഓങ്കോളജിസ്റ്റിൽ സാധാരണ ഇതിനൊരു ഡിസിഷൻ എടുക്കുന്നത്. അപ്പൊ ഇപ്പോൾ ഏർലി ബ്രസ്റ്റ് ക്യാൻസർ ഈ വക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ സാധാരണയിൽ കീമോതെറാപ്പിയുടെ ബെനിഫിറ്റ് പ്ലസ് ഓർ മൈനസ് എന്ന് പറയും, പ്ലസ് ഹോർമോൺ ട്രീറ്റ്മെന്റ്. അപ്പൊ അത് ഒരു ഡെഫിനിറ്റ് ആയിട്ട് ഒരു ആൻസർ കൊടുക്കാനായിട്ട് പലപ്പോഴും ബുദ്ധിമുട്ടാണ്. ആ സമയങ്ങളിൽ സാധാരണ ഓങ്കോളജിസ്റ്റുകളെ ആശ്രയിക്കുന്ന ചില ആപ്ലിക്കേഷൻസ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഓങ്കോളജിസ്റ്റുകൾ പേഷ്യൻസുമായിട്ട് സംവദിക്കുന്നത്. അതെന്ന് പറയുന്നത് അതിനകത്ത് ഒത്തിരി ലൂപ്പ് ഹോൾസ് ഉണ്ട്. കാരണം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈസ് ഓഫ് ദ ട്യൂമറും ലിംഫോവാസ്കുലർ ഇൻവേഷൻ ആ വക ഫാക്ടേഴ്സ് വെച്ചാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഈ സ്റ്റഡിയിൽ ചില ജീനോ ടൈപ്സ് വെച്ച ഒരു 21 ജീൻസ് വെച്ച് ഒരു ഒരു പഠനമാണ് നടത്തുക. അത് വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ സൈസും ഷേപ്പും ഗ്രേഡും ഒന്നും അല്ല പ്രധാന കാരണം. ക്യാൻസർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബയോളജിയാണ് പ്രധാനം. അത് അതൊരു ഹൈ റിസ്ക് ആണ്, അതല്ലെങ്കിൽ അഗ്രസീവ് ആണോ, ലോ റിസ്ക് ആണോ, ഇന്റർമീഡിയറ്റ് റിസ്ക് ആണോ എന്ന് അത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ശരിക്കും അതിൻ്റെ ബയോളജി മനസ്സിലാക്കണം. അതിനു വേണ്ടിയുള്ള ഒരു ഒരു ടൈപ്പ് ഓഫ് ടെസ്റ്റ് ഉണ്ട്, അത് ഓങ്കോ ടൈപ്പ് DX എന്നാണ് പറയുന്നത്. ഒരു ജീനോടൈപ്പ് ടെസ്റ്റ് ആണ്. അതൊരു 21 ജീൻസ് വെച്ച അത് സ്റ്റഡി ചെയ്തത്. ആ സ്റ്റഡി വെച്ചിട്ട് ബേസ് ചെയ്താണ് ഈ സ്റ്റഡി നടത്തിയത്. അതിന്റെ ഫലമായിട്ടാണ് ഇതിന്റെ റിസൾട്ട്സുകൾ പുറത്തു വന്നത്.
ഓക്കെ. അപ്പോൾ ഇത് ഹൈ റിസ്ക്, ലോ റിസ്ക്, ഇന്റർമീഡിയറ്റ് റിസ്ക് എന്നുള്ള ഒരു 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 തരംതിരിവ് പേഷ്യൻസിന്റെ ഇടയിൽ ഏർലി ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളവർക്കിടയിൽ നടത്തിയതിന് ശേഷം അവർക്ക് ഏത് ചികിത്സാ രീതിയാണ് വേണ്ടതെന്ന് തീരുമാനിക്കുകയാണോ ചെയ്യുന്നത്?
അതെ. അതായത് ഏർലി ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻസിന് നോഡ്സ് നെഗറ്റീവ് ഉള്ള പേഷ്യൻസിന് ലോ റിസ്ക് ആണെങ്കിൽ കീമോത്തെറപ്പിയുടെ പേര് ആവശ്യമില്ല. അതിന്റെ സ്കോറിംഗ് സിസ്റ്റം ഉണ്ട്, ലെസ് ദാൻ ടെൻ എന്ന് പറയും. ഹൈ റിസ്ക് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 25, അത് അതിന്റെ ദസ് എ നീഡ് ഫോർ കീമോതെറപ്പി. സോ ഇന്റർമീഡിയറ്റ് റിസ്ക് എന്ന് പറയുന്ന സ്ഥലത്ത് കീമോയും ഹോർമോണൽ ട്രീറ്റ്മെന്റും, ഞാൻ നേരത്തെ പറഞ്ഞ ഹോർമോൺ റിസപ്റ്റർ ബ്ലോക്കിംഗ് ടാബ്ലറ്റും വേണോ അതോ ഹോർമോൺ റിസപ്റ്റർ ബ്ലോക്കിംഗ് ടാബ്ലറ്റ് മാത്രം മതി, ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഓങ്കോളജിയിൽ ട്രീറ്റ് ചെയ്യുന്ന ഒരു റിട്രോസ്പെക്റ്റീവ് സ്റ്റഡി ബേസ് ചെയ്ത, അതായത് ഈ നമ്മൾ പുറകോട്ട് നോക്കുക, കുറെ പേഷ്യൻസിന്റെ എന്റെ സാമ്പിൾസ് ടിഷ്യൂസ് നമ്മൾ നോക്കിയിട്ട് ഈ ജീനോടൈപ്പ് നോക്കി, പിന്നെ നമ്മൾ അവരുടെ ഔട്ട്കം റിട്രോസ്പെക്റ്റീവ്ലി നോക്കി, അങ്ങനെയായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഒരു 10,000 പേഷ്യൻസിനെ ഇവരെ ഈ ജീനോടൈപ്പ് നടത്തിയിട്ട് ലോ ഇന്റർമീഡിയറ്റ് ഹൈ റിസ്ക് തിരിച്ചിട്ട് ഈ ഇന്റർമീഡിയറ്റ് പേഷ്യൻസിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കീമോതെറപ്പിയും ഹോർമോൺ ട്രീറ്റ്മെന്റും കൊടുത്തു. ഒരു ഭാഗത്തിന് മറ്റു ഭാഗത്തിന് ഹോർമോൺ ട്രീറ്റ്മെന്റ് മാത്രം കൊടുത്തു. അപ്പൊ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 6-7 വർഷത്തിന് ശേഷം അവരെ അനലൈസ് ചെയ്തപ്പോഴത്തേക്ക് രണ്ടു പേർക്കും ഈക്വൽ ഔട്ട്കം ആണ്. അതായത് ഇൻ അതർ വേർഡ്സ് ഹോർമോൺ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നോൺ ഇൻഫീരിയർ ആണെന്ന് തെളിഞ്ഞു. അതുകൊണ്ട് നമുക്ക് അനാവശ്യമായിട്ട് കീമോതെറപ്പി കൊടുത്ത ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട കാര്യമില്ല, ഹോർമോൺ ട്രീറ്റ്മെന്റ് ടാബ്ലറ്റ്സ് മതി എന്നാണ് പറഞ്ഞത്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ സ്റ്റഡിയിൽ ഒരു 70% ഉള്ള ആളുകൾക്കും ഹോർമോൺ ട്രീറ്റ്മെന്റ് കൊണ്ട് മതിയാവും.
ഓക്കെ, അപ്പോൾ ഡോക്ടർ ഈ പഠനത്തിൽ പറയുന്നതനുസരിച്ച് ഹൈ റിസ്ക് വിഭാഗത്തിലുള്ളവർക്ക് കീമോതെറാപ്പി എന്തായാലും വേണം, ലോ റിസ്ക് ഉള്ളവർക്ക് അതിന്റെ ആവശ്യമില്ലെന്നാണ് പറയുന്നത്.
അത് നേരത്തെ അറിയാം, നമുക്കറിയാം. പക്ഷെ ഇന്റർമീഡിയറ്റ് ആയിരുന്നു നമുക്ക് ഏറ്റവും കൺഫ്യൂഷൻ ആയിരുന്നത്. അപ്പൊ ഈ സ്റ്റഡി പ്രോസ്പെക്റ്റീവ് നടത്തിയതാണ്. പ്രോസ്പെക്റ്റീവ് എന്നുള്ള സ്റ്റഡികളാണ് എപ്പോഴും നമ്മുടെ അതിന് എവിഡൻസ് ഏറ്റവും ആക്കം കൂട്ടുന്നത്.
എന്താണ് പ്രോസ്പെക്റ്റീവ് സ്റ്റഡി എന്നുള്ളതൊന്ന് വിശദീകരിക്കാമോ? എങ്ങനെയാണ് ആ പഠനം നടത്തുന്നത്?
അപ്പൊ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മളൊരു പ്രോസ്പെക്റ്റീവ് സ്റ്റഡി നടത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു 1,000 പേഷ്യൻസിനെ തെരഞ്ഞെടുക്കുന്നു, ഈ 1,000 പേഷ്യൻസിനെ നമ്മൾ അസസ് ചെയ്യുന്നു. അതിനുശേഷം ഇപ്പൊ 2018 നമ്മൾ അവരെ ഒരു ഒരു വിഭാഗത്തിന് നമ്മൾ കീമോതെറപ്പിയും ഹോർമോൺ ട്രീറ്റ്മെന്റും കൂടെ കൊടുക്കുന്നു. ഒരു 50-50% നമ്മൾ ഹോർമോൺ ട്രീറ്റ്മെന്റ് മാത്രം കൂടെ കൊടുക്കുന്നു. 5 വർഷത്തിന് ശേഷം നമ്മൾ നോക്കുന്നു ഇവരുടെ ബെനിഫിറ്റ്സ്, അതായത് പേഷ്യൻസിന് ക്യാൻസർ തിരിച്ചു വന്നിട്ടുണ്ടോ, അവർക്ക് ഡിസീസ് ഫ്രീ ആണോ. 5 വർഷം കഴിഞ്ഞ ശേഷം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇന്റർമീഡിയറ്റ് റിസ്ക്കുള്ള പേഷ്യൻസ് 5 വർഷത്തിന് ശേഷം ഈ കീമോയും ഹോർമോൺ ട്രീറ്റ്മെന്റ് കൊടുത്തവരും ഹോർമോൺ ട്രീറ്റ്മെന്റ് കൊടുത്തവർ മാത്രമുള്ളവരും ഒരുപോലെ ഇരിക്കുന്നു. അതാണ് ശരിക്കും ഈ സ്റ്റഡി കൂടെ നമ്മൾ കണ്ടുപിടിച്ചത്.
ഓക്കെ, അപ്പോൾ പക്ഷേ ഒരു ഈ ഒരു പഠനത്തിന്റെ ഈ ഒരു ഒറ്റ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള എല്ലാവരുടെയും ഒരു സാഹചര്യവുമായിട്ട് അത് എത്രമാത്രം ആളുകൾക്ക് ധൈര്യപൂർവ്വം കീമോതെറാപ്പി പകരം ഹോർമോണൽ തെറാപ്പി സ്വീകരിക്കുന്ന ഒരു,
അതാണ് ഞാൻ ആ തുടക്കം മുതലെ അതിന് ക്ലാരിഫൈ ചെയ്തിട്ട് ഈ സ്റ്റഡി എന്ന് പറയുന്നത് ഇയർലി ബ്രസ്റ്റ് ക്യാൻസർ ആണ്. അത് നോഡ് പോസിറ്റീവ്, അതായത് ലിംഫ് നോഡ്സ് മൾട്ടിപ്പിൾ ലിംഫ് നോഡ്സ് പോസിറ്റീവ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതിന ഈ വക ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് നമ്മൾ തുനിയത്തില്ല. അവർക്ക് കീമോതെറാപ്പി എന്ന് പറയുന്നത് ഡെഫിനറ്റ് ആയിട്ടും ഇൻഡിക്കേറ്റഡ് ആയിട്ട് വരും. 3, HER2 പോസിറ്റീവ് എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചു. ഇവിടെ HER2 നെഗറ്റീവ് പേഷ്യൻസിനെയാണ് നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്നത്. HER2 പോസിറ്റീവ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി കീമോതെറാപ്പിയുടെ ആവശ്യമുണ്ട്. 4, ഈ ട്രിപ്പിൾ നെഗറ്റീവ്, അതായത് HER2 നെഗറ്റീവ് ആയിട്ട് പേഷ്യൻസ് ആണെങ്കിൽ അവർക്കും കീമോതെറാപ്പി വരും. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു 10% ആളുകൾക്ക് ഞാൻ മേൽ വിവരിച്ച ആ ഗ്രൂപ്പ് ഓഫ് ആളുകൾ തീർച്ചയായിട്ടും കീമോതെറാപ്പിക്ക് ഇൻഡിക്കേറ്റഡ് ആണ്. പക്ഷേ ഇയർലി സ്റ്റേജ് ഉള്ള ആളുകൾ ഞാൻ ഈ പറഞ്ഞതും അതിനകത്തൊരു ഗ്രേ ഏരിയയിലുള്ള ചില ഫാക്ടേഴ്സ് ഞാൻ സൂചിപ്പിച്ചത് പതോളജി ഫാക്ടേഴ്സ്, അവിടെയാണ് നമ്മൾ ഇവിടെ ഈ ആ പേഷ്യൻസിന് നമ്മൾ വെറുതെ കീമോതെറാപ്പി കൊടുത്ത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഹോർമോൺ ട്രീറ്റ്മെന്റ് മാത്രം കൊടുത്താൽ മതിയാവും.
ഓക്കെ, അപ്പോൾ ഈ ബ്രസ്റ്റ് ക്യാൻസറിന്റെ കാര്യത്തിൽ മാത്രമാണ് ഏർലി ബ്രസ്റ്റ് ക്യാൻസറിന്റെ കാര്യത്തിൽ മാത്രമാണ് ഈ കണ്ടെത്തലുകൾ ബാധകമാവുക?
അതെ, ഇപ്പോഴും തൽക്കാലം ഈ ബ്രസ്റ്റ് ക്യാൻസറിനകത്താണ്. പക്ഷെ ഈ ടൈപ്പ് ഓഫ് ഓങ്കോടൈപ്പ് DX കോളൻ ക്യാൻസറിലൊക്കെ, അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരുപാട് ഇതുപോലെ സെയിം ടൈപ്പ് ഓഫ് സ്റ്റഡീസ് പ്രോസ്റ്റേറ്റിലൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിന് കൂടുതൽ സാങ്കത്യം വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയ ഗ്രൂപ്പ് ആണ്. നിയർലി 10,000 പേഷ്യൻസിനെ ആണ് അവർ റിക്രൂട്ട് ചെയ്ത് സ്റ്റഡി നടത്തിയത്. ഒരു പ്രോസ്പെക്റ്റീവ് ആണ്, എത്രയോ വർഷത്തിന് ശേഷമാണ് കണ്ടുപിടിച്ച്. 3 എന്ന് പറയുന്നത് ഇത് വളരെ സയൻസിലെ ഏറ്റവും ആധികാരികതയുള്ള ജേണൽസ് ആണ് ന്യൂ ഇന്ത്യൻ ജേണൽ ഓഫ് മെഡിസിൻ. അതിനകത്ത് അത്രയും അവിടെയാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന് വളരെ അധികാരിതയുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഓർക്കേണ്ടത് ഇതിനകത്ത് ആളുകൾ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടും. കാരണം ഇത് ഈ സ്റ്റഡി വരുമ്പോൾ ഇതാ ഇനിയല്ല, ഒന്നിനും കീമോതെറാപ്പി വേണ്ട എന്നല്ല പറഞ്ഞത്. ഈ ഏർലി സ്റ്റേജ് ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻസിന് അവർക്ക് നല്ല ഔട്ട്കം ഉണ്ട് ഹോർമോൺ ട്രീറ്റ്മെന്റ് മാത്രം പ്രൊവൈഡഡ് ഈ ഫീച്ചേഴ്സ് എല്ലാം ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ.
ഓക്കെ, അപ്പോൾ ഇതിൽ ഹോർമോണൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അതെന്താണെന്നൊന്ന് പറയാമോ?
ഹോർമോൺ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ക്യാൻസർ സെൽസ് തന്നെ പല റിസപ്റ്റേഴ്സ് ഉണ്ട്, ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ടു റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട്. അതിനകത്ത് ഈസ്ട്രജൻ റിസപ്റ്റേഴ്സ് ആണ് അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് ഈസ്ട്രജൻ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഈസ്ട്രജൻ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് റിസപ്റ്റേഴ്സ് വിച്ച് വിൽ ദ ക്യാൻസർ സെൽ വിൽ ടേക്ക് ഈസ്ട്രജൻ. സോ മീൻ ക്യാൻസർ സെല്ല് പ്രൊലിഫറേറ്റ് ചെയ്യാനായിട്ട് ഈസ്ട്രജൻ ആവശ്യമായിട്ട് വരുന്ന ഒരു ഘടകമായി വരും. അപ്പം നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ഓവറിയാണ് ഒന്ന്, മറ്റേതെന്ന് പറയുന്നത് ഫാറ്റ് ടിഷ്യൂ ആണ്. അപ്പം അവിടെ നിന്നെല്ലാം ഈസ്ട്രജൻ വരുന്നുണ്ട്. ഈ ഈസ്ട്രജൻ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ഈ ക്യാൻസർ സെൽസിൽ പോവുകയും അവിടെ അറ്റാച്ച് ചെയ്യുകയും ക്യാൻസർ സെല്ലിന്റെ പ്രൊലിഫറേഷനെ അത് ബാധിക്കുകയും ചെയ്യും. അപ്പം നമ്മളെന്താ ടാബ്ലറ്റ്സ് കൊടുക്കുന്നത്? ഈ ടാബ്ലറ്റ്സ് കൊടുക്കുമ്പോൾ വി പ്രിവെന്റ് ദ എൻട്രി ഓഫ് ഈസ്ട്രജൻ ഇൻ ടു ദിസ് ക്യാൻസർ സെൽസ് ആൻഡ് ദെൻ thereby preventing the proliferation of the cancer cells. അതാണ് അതിൻ്റെ കറക്റ്റ് ടെർമിനോളജി. പക്ഷേ അതിനകത്ത് ഒരുപാട് ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഒരുപാട് കോംപ്ലക്സ് മെക്കാനിസംസ് ഒക്കെ ഉണ്ട്.
അപ്പോൾ ഡോക്ടർ, ഏർലി ബ്രസ്റ്റ് ക്യാൻസർ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായി നടത്തുന്ന ഈ ഒരു ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ആ റിസ്ക് ഫാക്ടറിൻ്റെ കണ്ടെത്തുന്ന ടെസ്റ്റ്, അത് എല്ലായിടത്തും ലഭ്യമാണോ? അത് വളരെ വിലയേറിയ ഒരു ടെസ്റ്റാണോ? അത് ആരെല്ലാമാണ് അത് എടുക്കേണ്ടത്?
ഓസ്ട്രേലിയ നമ്മൾ ഹോസ്റ്റലിൽ ജീവിക്കുന്നുണ്ട്. ഈ ടെസ്റ്റ് അറ്റ് ദ മൊമെന്റ് മെഡിക്കെയറിൽ ഇല്ല. അതുതന്നെയല്ല, ഇൻഷുറൻസ് കമ്പനി അത് 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 റീഇംബേഴ്സ് ചെയ്യുന്നില്ല. പല ടെസ്റ്റുകളുണ്ട്. എന്നിട്ട് ഒമ്പത് FDX ആണ് ഇവരിപ്പം പറഞ്ഞിരിക്കുന്ന ടെസ്റ്റ്. അതിനുണ്ട് നിയർലി $4,000 ആണ് അതിന്റെ കോസ്റ്റ് വരുന്നത്. ഇന്ത്യയിലും ഉണ്ട്. നമ്മുടെ എന്റെ കൊളീഗ്സ് പലരും ആ ടെസ്റ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. പലരും ആ പേഷ്യൻസ് ഇത് ഈ വളരെ വളരെ അവെയറാണ് ഈ കാര്യങ്ങളെ പറ്റി. കാരണം കീമോതെറാപ്പി ലേറ്റസ്റ്റ് സൈഡ് ഇഫക്ട്സ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടും വളരെ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ അത് ഈ വക കാര്യങ്ങൾ വരുമ്പോൾ ആളുടെ ഡോക്ടേഴ്സ് വളരെ പറയാറുണ്ട്. ഇവിടെ ഞാനിത് പല പേഷ്യൻസിനോടും പറയാറുണ്ട്. പക്ഷെ മെഡിക്കെയറിൽ അത് റിബേറ്റ് ഇല്ലാത്തത് കൊണ്ടും ഇൻഷുറൻസിൽ ഇല്ലാത്തത് കൊണ്ടും പല സമയത്തും പേഷ്യൻസ് അത് അത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട്.
ഡോക്ടർ മാത്യു ജോർജ്, ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും വിശദമായ SBS മലയാളത്തിന്റെ ശ്രോതാക്കളോട് വിശദീകരിച്ചതിന് വളരെയധികം നന്ദി.
താങ്ക് യു.
Want to hear more stories like this? Subscribe to our regular podcasts on iTunes.